2022 ജൂൺ 1 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. മുഖപ്രസംഗം. പ്രശ്നരഹിതമാകട്ടെ പുതിയ അധ്യയന വർഷം. 2 വർഷത്തെ നിർബന്ധിത അടച്ചിരിപ്പിനു ശേഷം സംസ്ഥാനത്ത് ഇന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുകയാണ്. പതിവനുസരിച്ച് കാലവർഷവും ഒപ്പമുണ്ട്. പുതിയ സ്കൂൾ വർഷം പരമാവധി ക്ലേശരഹിതമാക്കാൻ വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തുന്നത്. കോവിഡ് മഹാമാരി പൂർണ്ണമായും വിട്ടുപോകാത്ത സാഹചര്യത്തിൽ വളരെ കരുതലോടെയാണ് എല്ലാ ഒരുക്കങ്ങളും. 5നും 15നുമിടയ്ക്കുള്ള 45 ലക്ഷത്തോളം കുട്ടികൾ ഒന്നിച്ച് വിദ്യാലയങ്ങളിലെത്തുമ്പോൾ സ്കൂൾ അധികൃതർക്ക് അതൊരു വെല്ലുവിളി തന്നെയാകും. കുട്ടികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അധ്യാപകരാണ്. പൊതുവിദ്യാലയങ്ങളിൽ ഉത്സവാന്തരീക്ഷത്തിലാണ് അധ്യയന വർഷാരംഭം. 1 ആഴ്ചയായി അതിനുള്ള ഒരുക്കങ്ങളിലാണ് അധ്യാപകരും രക്ഷാകർതൃ സമിതികളും. ഭൌതിക സൌകര്യങ്ങളും പഠന നിലവാരവും മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പൊതുവിദ്യാലയങ്ങളിൽ ചേരാൻ കൂടുതൽ കുട്ടികൾ എത്തുന്നുണ്ടെന്നാണ് സർക്കാർ കണക്ക്. 10 ലക്ഷത്തോളം കുട്ടികൾ സ്വാശ്രയ സ്കൂളുകൾ വിട്ട് പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശനം നേടിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. തീർച്ചയായും ഇത് നല്ല ലക്ഷണമാണ്. അതേസമയം തന്നെ പൊതുവിദ്യാലയങ്ങൾ നേരിടുന്ന അധ്യാപക ക്ഷാമത്തിന് കൂടി സത്വര പരിഹാരം ഉറപ്പാക്കേണ്ടതായിരുന്നു. ആയിരക്കണക്കിന് അധ്യാപകരുടെ കുറവുമായിട്ടാണ് സ്കൂൾ വർഷം തുടങ്ങുന്നത്. ഇത് അപ്രതീക്ഷിതമല്ല. ഒഴിവുകൾ മുൻകൂട്ടി കണ്ട് വേനൽ അവധിക്ക് തന്നെ സ്ഥിര നിയമനത്തിനോ സാധ്യമായില്ലെങ്കിൽ താൽക്കാലിക ഏർപ്പാടുകൾ ചെയ്യാനോ കഴിയേണ്ടതായിരുന്നു. കുട്ടികളുടെ വ്യാജ കണക്കുണ്ടാക്കി നിയമനങ്ങൾ തരപ്പെടുത്തുന്ന സ്വകാര്യ സ്കൂളുകൾക്ക് പൂട്ടിടാൻ സർക്കാർ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഖജനാവ് ചോർച്ച തടയാനുള്ള ശ്രമമാണ് ഇതെങ്കിലും അധ്യയനത്തിന് മുടക്കം വരാത്ത തരത്തിൽ ക്ലാസുകളിൽ അധ്യാപകരുണ്ടെന്ന് ഉറപ്പാക്കുക കൂടി വേണം. താൽക്കാലിക നിയമനങ്ങളിലൂടെയെങ്കിലും അധ്യാപക ഒഴിവുകൾ നികത്താൻ കാലവിളംബം ഉണ്ടാകരുത്. കുട്ടികൾക്ക് അപകടമുണ്ടാക്കുന്ന യാതൊന്നും സ്കൂൾ കെട്ടിടങ്ങളിലോ പരിസരങ്ങളിലോ ഉണ്ടാകരുതെന്ന് നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. മഴക്കാലം കൂടിയായതിനാൽ സ്കൂൾ പരിസരങ്ങൾ ഏറ്റവും വൃത്തിയായും വെടിപ്പായും സൂക്ഷിക്കണം. പൊതുവിദ്യാലയങ്ങൾ ഈ വിഷയത്തിൽ പൊതുവെ കാണിക്കുന്ന അവഗണനയും ഉത്തരവാദിത്വ രാഹിത്യവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വലിയ ആപത്താവും. കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂൾ വാഹനങ്ങളിൽ കയറ്റാവുന്ന കുട്ടികളുടെ സംഖ്യ കർശനമായി നിയന്ത്രിച്ചിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങൾക്ക് കർക്കശമായ മാർഗനിർദ്ദേശങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പാക്കാൻ പോലീസിനെയും നിയോഗിക്കുമെന്നാണ് കേട്ടത്. സംഘർഷരഹിതമായ രീതിയിലാകണം ഇതൊക്കെ നടപ്പിലാക്കാൻ. പരിശോധനയ്ക്കിറങ്ങുന്നവരും വാഹന ഉടമകളും തമ്മിലുള്ള ഉരസൽ പലപ്പോഴും വിനയായി തീരുന്നത് അവയിൽ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും. കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം തടയാൻ പോലീസും എക്സൈസും പ്രത്യേക ഡ്രൈവ് നടത്തണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട്. കുട്ടികളിലെ ലഹരി ഉപയോഗം ഏറ്റവും അപകടകരമായ നിലയിലേക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് എല്ലായിടത്തും ഈ സ്ഥിതിവിശേഷമുണ്ട്. സ്കൂൾ പരിസരങ്ങളിൽ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പനയ്ക്ക് കർക്കശ നിരോധനമുണ്ടെങ്കിലും ലഹരി വിൽപ്പന തകൃതിയായി നടക്കാറുണ്ട്. ഒരു തലമുറയെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി കച്ചവടം കണ്ടുപിടിച്ച് തടയാനായില്ലെങ്കിൽ പല കുടുംബങ്ങളും നാശത്തിൽ പതിക്കും. ലഹരി കച്ചവടം നടക്കുന്ന വിൽപ്പന കേന്ദ്രങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചാൽ അക്കാര്യം നിയമപാലകരെ അറിയിക്കേണ്ടത് പൊതുജനങ്ങളുടെ കടമയാണ്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന 263 വിദ്യാർത്ഥികളുണ്ടെന്ന് കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട്. ഉത്കണ്ഠാജനകമായ കാര്യമാണിതെന്ന് പറയേണ്ടതില്ല. മറ്റു ജില്ലകളിലെ സ്ഥിതിയും വ്യത്യസ്തമാകാനിടയില്ല. നിയമപാലകരും സ്കൂൾ അധികൃതരും രക്ഷാകർത്താക്കളുമൊക്കെ എത്രമാത്രം ജാഗ്രത പാലിക്കണമെന്ന് ബോധ്യപ്പെടുത്തുന്ന കണക്കാണിത്.